ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഇരിക്കാം. ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും കർത്തൃദാസന്മാർക്കും വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം. തെസ്സലോനിക്കാ പട്ടണം തുറമുഖ പട്ടണമായിരുന്നു, യൂറോപ്പിലായിരുന്നു, മാസിഡോണിയ പ്രവിശ്യയിലായിരുന്നു. അവിടെ ദൈവവചനം പൗലോസ് പ്രസംഗിച്ച് സഭ സ്ഥാപിച്ചത് AD 51 ആരംഭ സമയത്താണ്. അവിടെ കഷ്ടതയും പ്രയാസവും പ്രതികൂലവും ഉണ്ടായപ്പോൾ അവർ അവനെ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ അവിടുന്ന് വെരോവയിലേക്ക് പോന്നു, പിന്നീട് കൊരിന്തിൽ വന്നു. തിമത്യോസിനെ അവിടെ കയച്ചവർ വിവരമറിയുവാൻ, അപ്പോസ്തലനായ തിമത്യോസ് അവിടെ വിവരമറിഞ്ഞ് തിരിച്ച് കൊരിന്തിൽ വന്ന് പൗലോസിനോട് തെസ്സലോനിക്കക്കാരുടെ വിവരം പറഞ്ഞപ്പോൾ അവർക്കെഴുതിയ കത്താണ് 1 തെസ്സലോനിക്കർ. പുതിയ നിയമത്തിലെ ആദ്യം എഴുതിയ പുസ്തകമാണിത്. AD 51 അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലിരുന്നു കൊണ്ട് എഴുതിയ പുസ്തകമാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെ കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. അതിന് തൊട്ട് മുമ്പ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ മടങ്ങി വരവിൽ ഗംഭീരനാദമുണ്ടാകും, പ്രധാനത്തിന്റെ ശബ്ദമുണ്ടാകും, ദൈവത്തിന്റെ കാഹളമുണ്ടാകും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കും ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ഉൽപ്രാവണത്തെ കുറിച്ച് സഭ എടുത്തുകൊള്ളപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കാലങ്ങൾ എന്ന പേരിൽ വേദപുസ്തകം ലോക ചരിത്രത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തിന്റെ പേര് പ്രസാദകാലം. ദൈവത്തിന്റെ പ്രസാദകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പറയുന്നത് കൃപായുഗമെന്നാണ്. ദൈവത്തിന്റെ കൃപ ദൈവം വെളിപ്പെടുത്തുന്ന കാലമാണ്. ദൈവവും മനുഷ്യനുമായുള്ള ഇടപാടിനുള്ള ബന്ധത്തിലാണ് കാലത്തെ തിരിക്കുന്നത്. പഴയ നിയമകാലം ന്യായപ്രമാണ യുഗമായിരുന്നു. ന്യായപ്രമാണം മുഖാന്തരം, യാഗങ്ങളും കർമ്മങ്ങളും മുഖാന്തരമാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ മനുഷ്യർക്ക് കഴിഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്ന കൃപ കൊണ്ടാണ്. കൃപ, കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത മനുഷ്യനെ, യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ ദാനം, ദൈവം നീട്ടിക്കൊടുക്കുന്ന ദയ, അതാണ് കൃപ. കൃപ കിട്ടിയ ഒരാളും യോഗ്യനല്ല. അയോഗ്യർക്കാണ്, യോഗ്യതയില്ലാത്തവർക്കാണ് ദൈവം കൃപ കൊടുത്തത്. ഈ കാലം അതാണ്. അതുകൊണ്ടാണ് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇവിടെ കയറിയിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇവിടെ മിക്കവാറും ഒഴിഞ്ഞു കിടന്നേനെ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഒരു യോഗ്യതയില്ലാത്തവരാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നീതിമാനായി ദൈവത്തിന്റെ അടുക്കൽ, വിശുദ്ധനായി ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ആരുണ്ട് ഇവിടെ? പന്നികളുടെ ഇടയില് പന്നികൾ തിന്നുന്ന ആഹാരം തിന്നാമെന്ന് വിചാരിച്ച് കൈനീട്ടിയിരുന്ന മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യോഗ്യനല്ല. മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, യോഗ്യനല്ല. പക്ഷെ അപ്പനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൻ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അകത്തോട്ടം കൊണ്ടുപോകാൻ പറയും. അതിന്റെ പേരാ കൃപ, കൃപ, കൃപ. ഇവിടെ വന്നിരിക്കാൻ നമ്മളെല്ലാവരും വാഗ്ദാന നിയമങ്ങൾ കന്യപ്പെട്ടവരായിരുന്നു, പുറം പുറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നു, ഇസ്രായേൽ പൊരുത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ദൈവ വചനത്തെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തവരായിരുന്നു, താൻ തോന്നികളായി ജീവിച്ചവരാ, പാപത്തിൽ ജീവിച്ചവരാ. ഇനി ആരെങ്കിലും സന്മാർഗികളായി ജീവിച്ചെങ്കിൽ പോലും നീതിമാനായി ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ അവൻ അശുദ്ധനാണ്. കാരണം ഒരു മനുഷ്യനിലും വിശുദ്ധിയില്ല. എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. എല്ലാ മനുഷ്യരുടെയും അകത്ത് കളങ്കമുണ്ട്. അവന്റെ പ്രവൃത്തിയിൽ കാണുന്നില്ലെങ്കിൽ പോലും അവന്റെ ചിന്താ തലത്തിൽ കളങ്കമുണ്ട്. അതുകൊണ്ട് ഒരാളും യോഗ്യനല്ല. ആരെങ്കിലും സ്വയം യോഗ്യനെന്ന് പറയുന്നെങ്കിൽ അത് കാപട്യമാണ്. അവൻ കള്ളനാണ്, അവൻ കള്ളം പറയുകയാണ്. ഒരുത്തനും യോഗ്യനല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ദൈവസന്നിധിയിൽ വന്ന് വലിയ സന്തോഷം കാണിക്കാൻ ഒക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഒച്ച വെക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ കൈയടിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്? അതിന് കാരണമാണ് കൃപ. അർഹതയില്ലാത്തവന് ദൈവം കൊടുത്ത ദാനം, യോഗ്യതയില്ലാത്തവന് ദൈവം കൊടുത്ത ദാനം, അതാണ് കൃപ. ആ കൃപ നമ്മുടെ അടുക്കളേ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ കൃപ ലഭിച്ച ജനം, ഇത് കൃപായുഗമാണ്. കാലങ്ങളെയും സമയം കുറിച്ച് എഴുതിയറിയിക്കേണ്ട കാര്യമില്ല, ഇത് അന്ത്യകാലമാണ്. കാലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. കർത്താവിന്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം വരുന്നു, കർത്താവിന്റെ ദിവസം വരുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളിടിയാകും. വരുവാനുള്ള ആ ദിവസമോ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എവിടെ എഴുതിയേക്കുന്നത്? പഴയ നിയമം എഴുതി അവസാനിപ്പിക്കുന്ന അങ്ങനെ. മലാഖി പ്രവാചകന്റെ അവസാന അധ്യായത്തില്, പഴയ നിയമത്തിന്റെ അവസാന അധ്യായത്തിലെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. വരുന്നുണ്ടൊരു ദിവസം, ദൈവത്തിന്റെ കോപ ദിവസം വരുന്നുണ്ട്, ദൈവത്തിന്റെ പ്രതികാരത്തിന് ദിവസം വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ പീഡനം സഹിക്കുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ പ്രതികൂലങ്ങൾ സഹിക്കുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് സഹിക്കുന്നു. എന്നും ഇങ്ങനെ തുടരുമെന്ന് ധരിക്കണ്ട, ഇതിനകത്ത് ദൈവം ഇടപെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അവൻ തന്റെ ജനത്തിന് വേണ്ടി ന്യായവിധി നടത്തുവാൻ ഇറങ്ങി വരുന്നുണ്ട്. തന്റെ ജനത്തെ പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ വരുന്നുണ്ട്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്താൻ ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം എങ്ങനെ വരും? കള്ളൻ രാത്രി വരും പോലെ വരുന്നത്. രാത്രി കള്ളൻ മുന്നറിയിപ്പ് കൊടുത്തല്ല വരുന്നത്, ടെലിഫോൺ വിളിച്ചിട്ടല്ല വരുന്നത്, ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് വരത്തില്ല. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോൾ സാധാരണഗതിയില് വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് കള്ളം വരുന്നത്. 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ചില കള്ളന്മാര് നേരത്തെ വന്ന് ജോലി കൃത്യം പോയി കിടക്കണമെന്ന് വിചാരിച്ച് നേരത്തെ വന്നെന്നിരിക്കും അവരെയായി പിടിക്കുന്നത്. കള്ളം വരും. കള്ളന്മാര് പറഞ്ഞിരിക്കുന്ന കഥകൾ ഞാൻ പറയാം. പല വീട്ടുകാരും മുൻവശത്തെ കതവ് അടച്ച് കുറ്റിയിട്ടു, അല്ലെ വെളിയിലോട്ടുള്ള കതവ് അടച്ച് കുറ്റിയിട്ടെന്ന് മനസ്സിൽ വിചാരിച്ചാ കിടന്നുറങ്ങുന്നു. പല വീട്ടുകാരും ധരിക്കും, മറ്റാൾ ഇട്ട് കാണും, മറ്റാൾ ഇട്ട് കാണും, രാത്രിയായാലും ഇട്ട് കാണും, ആരെങ്കിലും ഇട്ട് കാണും. പക്ഷേ പല വീട്ടിലും കഥക കുറ്റിയിടത്തില്ല, അടഞ്ഞു കിടക്കത്തേ ഉള്ളൂ, കുറ്റിയിട്ടിട്ടില്ല. ഒരു കള്ളനും പ്രയാസമില്ല അങ്ങനെയുള്ള വീട്ടിൽ കയറാൻ. ഒരായുധവും കൊണ്ടുവരത്തില്ല. സാധാരണ പ്രൊഫഷണൽ കള്ളന്മാരെ വീട് കുത്തിപ്പൊളിക്കാനുള്ള ഭാരം ഇതൊന്നും കൈ കൊണ്ടുവരത്തില്ല. അതൊക്കെ ചുമട്ട് ഭാരമല്ലേ, പ്രയാസമല്ലേ യാത്ര, കൈയും വീശി വരത്തുള്ളൂ. കാരണം വീട്ടുകാർ തന്നെ വെച്ചിരിക്കും വെളിയിൽ എവിടെങ്കിലും ഒരു ഭാരയോ എന്തെങ്കിലും ഒരു ആയുധമോ അല്ലെ മേളിക്കറാനുള്ള ഒരു ഏണിയോ എന്തെങ്കിലുമൊക്കെ വീട്ടുകാരവിടെ വെച്ചിരിക്കും കള്ളനു വേണ്ടി. അതുകൊണ്ട് കള്ളന്മാർക്ക് ബുദ്ധിമുട്ടില്ല. ജാഗ്രതയുള്ള ഒരുത്തനെ കൊള്ളയടിക്കാൻ ഒരു കള്ളനും കഴിയത്തില്ല. അവന്റെ വീടിനെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള വൈകുന്നേരം രാത്രി കിടക്കുന്നതിനും വീട്ടമ്മമാർ ചെന്ന് എല്ലാ കഥകൊന്നും നോക്കിയേക്കണം. ഉറങ്ങിക്കഴിഞ്ഞ് പകുതി ഉറക്കം കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിൽ ഓർക്കല്ലേ കേട്ടോ, കുറ്റിയിട്ടേച്ച് പിന്നെയും ചിലർ കുറെ കഴിയുമ്പോൾ ഓർക്കും, അയ്യോ കുറ്റിയിട്ടില്ലായിരുന്നല്ലോ, ഇല്ലായിരുന്നല്ലോ. ഓർമ്മക്കുറവുള്ള ആളുകളുണ്ട്. അങ്ങനെ വേണ്ട, എപ്പോഴെപ്പോഴും എഴുന്നേറ്റ് നോക്കണ്ട. ഒരു പ്രാവശ്യം ചെയ്യാൻ ഒരു സമയം അങ്ങ് നിശ്ചയിച്ചാൽ മതി, അന്നേരം പോയി നോക്കണം. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു, കർത്താവിന്റെ ദിവസം വരുന്നു. എന്തിനുള്ള ദിവസം? ശിക്ഷയ്ക്കുള്ള ദിവസം, പ്രതികാരത്തിനുള്ള ദിവസം, ശത്രുക്കളുടെ മേൽ ദൈവത്തിന്റെ കോപം വർഷിക്കാനുള്ള ദിവസം വരുന്നു. എപ്പോഴാണ്? അവര് പറയും. അവര് ആര്? നിങ്ങളെ പീഡിപ്പിക്കുന്നവർ, നിങ്ങളോട് പ്രതികൂലമായി പെരുമാറുന്നവർ, നിങ്ങളെ എതിർക്കുന്നവർ, അവര് പറയും, എല്ലാം സമാധാനമാ കേട്ടോ, നിർഭയം, ഒന്നും പേടിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല, ലോ ആൻഡ് ഓർഡർ എല്ലാം പരിപൂർണമാണ്, ഒന്നും പേടിക്കാനില്ല, ഒരു കള്ളനും ഈ നാട്ടിലില്ല, ഇവിടെ ഒരു കുഴപ്പവും നടക്കുന്നില്ല, ഒരാക്രമവും നടക്കുന്നില്ല, എല്ലാം സമാധാനമായി പോകുന്നുവെന്ന് അവര് പറയുമ്പോൾ ഓർത്തോണം, ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. പൗലോസനായി ഉദാഹരണം പറഞ്ഞ എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് എങ്ങനെ പൗലോസിന് അറിയാവുന്ന പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അടുത്ത വാക്ക്, അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. അവർക്ക് തെറ്റി ഒഴിഞ്ഞു പോകാനൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രതികാരത്തിന് വേണ്ടി ശിക്ഷയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയത്തില്ല. കേട്ടുകൊള്ളുക, കോപിഷ്ടനായ ദൈവത്തിന്റെ കയ്യിൽ പെടുന്ന ദുഷ്ടന്റെ ഗതി എന്താകും? ഭയമില്ലാതെ ഇന്ന് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിക്രമക്കാരന്റെ ഗതി എന്താകും? മറ്റുള്ളവരെ ചൂഷണം ചെയ്ത്, മറ്റുള്ളവരെ കവർ ചെയ്ത് സ്വന്തമായി ധനം വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ ഗതി എന്താകും? കോപിഷ്ഠനായ ദൈവത്തിന്റെ കയ്യിൽപ്പെടുന്ന പാപിയെ, നിന്റെ ഗതി എന്താകും? അവർക്ക് തെറ്റി ഒഴിയാനൊക്കത്തില്ല, ഒളിച്ചിരിക്കാനൊക്കത്തില്ല. അഗ്നി ജ്വാലിക്കത്ത കണ്ണുള്ളവൻ കടന്നു വരുമ്പോൾ, അവൻ ശിക്ഷയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. കൃപയുടെ കാലത്ത് ഓടി രക്ഷപ്പെടാൻ പാപിക്ക് ദൈവത്തിന്റെ കോപം പുറകെ വന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അതൊരു വാതില് തുറന്നിട്ടിട്ടുണ്ട്. ആ വാതിലിന്റെ പേര് മാനസാന്തരം. മാനസാന്തരം എന്ന വാതിക്ക് കൂടെ ഓടി രക്ഷപ്പെടാം. കോപിഷ്ഠനായ ദൈവത്തിന്റെ കയ്യ് ഒരു മനുഷ്യനെ പിടിച്ച് ശിക്ഷിക്കാനായി പുറകെ വരുമ്പോൾ, ദൈവത്തിന്റെ കോപം പുറകെ വരുമ്പോൾ മനുഷ്യ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. മാനസാന്തരത്തിന്റെ വാതുക്കൽ കൂടെ നിനക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും. മനസ്സിലായവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ലോ. കർത്താവിന്റെ നാൾ ശിക്ഷയുടെ നാളാണ്, പ്രതികാരത്തെ ദിവസമാണ്. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലാത്തതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇരുട്ടിലുള്ളവർക്ക് മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. ഇവിടെ പറയുന്ന ഇരുട്ട് പാപത്തിന്റെ ഇരുട്ടാണ്. സുവിശേഷത്തിന്റെ വെളിച്ചമില്ലാതെ പാപത്തിന്റെ ഇരുട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രം പേടിച്ചാൽ മതി. നിങ്ങളോ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിച്ചു, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. എവിടെ വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഒരു കാലത്ത് ഇരുട്ടി കിടന്നവരാ, പക്ഷെ അവിടെ വെളിച്ചമുദിച്ചു. അവിടെ നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുവന്നു. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാ, നിങ്ങൾ പകലിനുള്ളവരാ. ഇതെല്ലാം ആത്മീയ അർത്ഥത്തിൽ പറയുക. എന്താ നമ്മുടെ പ്രത്യേകത? വിശ്വാസവും സ്നേഹവും കവചമാണ്. ശിരസ്ത്രം രക്ഷയുടെ പ്രത്യാശ. ഇത് ധരിച്ചുകൊണ്ട് നമ്മൾ സുപാദമായിരിക്കുക. ഹെൽമറ്റ് ഉണ്ട് തലയില്, ഒരു ശിക്ഷയും വരാതെ കൊണ്ട് തലയിൽ ഹെൽമറ്റ് വെച്ചിരിക്കുക. എന്താ അത്? രക്ഷയുടെ പ്രത്യാശ. എന്താ രക്ഷയുടെ പ്രത്യാശ? എന്റെ കർത്താവിന്റെ വരവിൽ അവന്റെ സന്നിധിയിൽ ഞാൻ ചേർക്കപ്പെടും എന്നുള്ള രക്ഷയുടെ പ്രത്യാശ നമ്മുടെ തലയ്ക്കുണ്ട്. ഷീൽഡ് ഉണ്ട്, കവചം. കവചം എന്താണ്? വിശ്വാസം, സ്നേഹം, ഈ രണ്ട് കാര്യമാണ് കവചം. വിശ്വാസം ദൈവത്തോടുള്ള ബന്ധത്തിലും സ്നേഹം മനുഷ്യരുള്ള ബന്ധത്തിലോ. നിനക്കൊരു ഷീൽഡ് വേണം, ഒരു പരിച, വിശ്വാസത്തിന്റെ പരിച. ദുഷ്ടന്റെ സകല തീയും വെളിയും കെടുത്തുന്ന വിശ്വാസത്തിന്റെ പരിച പോരാ, മറ്റുള്ള സ്നേഹം നിന്റെ കവചമാണ്. വൈരാഗ്യമായിട്ടിരുന്നാലുള്ള കുഴപ്പം, പരിചയമില്ല, ശത്രു നമ്മളെ ആക്രമിക്കാം. സ്നേഹമായിട്ടിരുന്നാൽ പരിചയമുണ്ട്. പരിചയം ഏതാണ്? വിശ്വാസവും സ്നേഹവും. ഹെൽമറ്റ് ഏതാണ്? രക്ഷയുടെ പ്രത്യാശ. അഞ്ചാം വാക്യം വീണ്ടും വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. ഞാൻ രാത്രിക്കും ഇരുളിനുള്ളവരല്ല. ആറാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഞാൻ പറഞ്ഞല്ലേ, ജാഗ്രതയുള്ള മനുഷ്യന്റെ വീട്ടിൽ കള്ളന് കയറാനൊക്കത്തില്ല. എന്താ കാര്യം? അവൻ ഉണർന്നായിരിക്കുന്നു, അവന് സുബോധമായിട്ടായിരിക്കുന്നു. ഇതുപോലെ നിങ്ങളും ഉണർന്നും സുബോധവുമായിട്ടിരിക്കണം. ആത്മീയത്തിൽ ഉറങ്ങിപ്പോകല്ല്, ആത്മീയത്തിൽ ക്ഷീണിച്ചു പോകല്ല്. ആത്മീയത്തിന്റെ ഉണർവിന്റെ ഒരു ജ്വാല അകത്തങ്ങനെ കെടാതെ നിൽക്കണം. ഒരു കെടാ വിളക്ക് പോലെ അകത്ത് ഉണർവിന്റെ ഒരു ജ്വാലയുണ്ടായിരിക്കണം. സുബോധമായിരിക്കണം, ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. അലയുന്നവരാകരുത്. എന്തിനാ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമയം വേസ്റ്റാക്കി കളയല്ല, വൃഥാവാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടി ചെയ്യണം, നമുക്ക് വേണ്ടി ചെയ്യണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. പ്രവർത്തിക്കുന്നവരായിരിക്കണം. ജോലി ചെയ്യാത്ത മടിയന്മാരായി നടക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ, ഉപകാരമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൽ പ്രവർത്തന നിരതരാകണം. അതിനുള്ള ഉത്സാഹമുണ്ടാകണം. ജോലി ചെയ്യാനുള്ള മടി പൈശാചികമായതാണ്. മടി മാറ്റിക്കളയണം. കർത്തൃദാസന്മാരാണെങ്കിൽ ശുശ്രൂഷയിലുറ്റിരിക്കണം. വിശ്വാസികളാണെങ്കിൽ വീട് സംരക്ഷണം ചെയ്യുവാൻ തക്കോണം. ഏതെങ്കിലും ജോലി ചെയ്യണം, വീട്ടമ്മമാര് ജോലി ചെയ്യണം, മടി പിടിച്ചിരിക്കരുത്. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത് ജോലി ചെയ്യുവാനാണ്. നമ്മളെ ഏൽപ്പിച്ച ജോലികളുണ്ട്, നമ്മുടെ ഡ്യൂട്ടികളുണ്ട്, നമ്മുടെ വീട്ടുപണികളുണ്ട്, ചുറ്റുപാടുമുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിൽ വ്യാപൃതരായിരിക്കണം. കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. പകല് പകല് ഉറക്കം, രാത്രി രാത്രി അതിനൊക്കെ ഉറക്കം, പിന്നെ ഉറക്കം. അതൊരസുഖമാണ് കേട്ടോ. ഇനി അസുഖം അല്ലെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ അസുഖം വന്നിരിക്കുന്ന നിശ്ചയം. ഈ ശരീരത്തിൽ രക്തഓട്ടം ഉണ്ടായില്ലെങ്കിൽ അസുഖം ഉണ്ടായിരിക്കും. രക്തഓട്ടം ഉണ്ടാണെങ്കിൽ പണി ചെയ്യണം, കൈകൊണ്ട് വേല ചെയ്യണം, നമ്മുടെ ശരീരം അനങ്ങണം, എഴുന്നേറ്റ് നടക്കണം, ജോലി ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, ചെടി നട്ടുപിടിപ്പിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കുക, പച്ചക്കറികൾ നട്ടുപിടിക്കുക, അത് ചെയ്യുക. പണി ഇണച്ച് ഒന്നുമില്ലെങ്കിൽ വീട് വൃത്തിയാക്കി തൂത്തിടാൻ നോക്ക്, ഭിത്തിയൊക്കെ ഒന്ന് കഴുകി വെക്ക്, മേശയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കഴുകി വെക്ക്, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ടി വിയും കണ്ടോണ്ട് അതിൻ്റെ മുമ്പിരുന്ന് ഉറക്കം തൂങ്ങി, അത് കഴിഞ്ഞ് കട്ടിലേ കയറി കിടന്നുറങ്ങി, കഴിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങളുടെ ആയുസ് നിങ്ങൾ പാഴാക്കരുത്, നിങ്ങൾ വേസ്റ്റാക്കരുത്. ദൈവം തന്നിരിക്കുന്ന നിങ്ങളുടെ ശക്തി കഴിവ് കൊണ്ട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇരുട്ടുള്ളവരല്ല, നമ്മൾ സുബോധമുള്ളവരാണ്. ഉണർന്നു സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. ഒരു സാധാരണ തത്വം എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുക, ഉറങ്ങുന്നവർ രാത്രിയല്ലേ ഉറങ്ങുന്നത്. ചിലരുടെ പകലും കിടന്ന് ഉറങ്ങാറുണ്ട് അവരെ, പക്ഷേ പൗലോസ് കണ്ടിട്ടില്ല, അല്ലെ, അവരെ കണക്കാക്കുന്നില്ല. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അക്കാലത്ത് ആളുകൾ മദ്യപിച്ച രാത്രി മാത്രമാ. ഇപ്പോഴും സമയമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈവറയിൽ മാറണമെങ്കിൽ കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പനും മോനും രണ്ടുപേരും ഉണർന്ന ഉടനെ വിറച്ചുകൊണ്ടിരിക്കുക. കാപ്പിക്കകത്ത് ശകലം ഒഴിച്ചു കൊടുക്കണം. അത് കുടിച്ചു കഴിയുമ്പോഴേ വിറയല്ലേ പോകത്തുള്ളൂ, വിറയല്ലേ പോകത്തുള്ളൂ. ആ സ്ത്രീക്കാണെങ്കിൽ ഇവിടെ നിന്ന് പൈസ എടുത്തിട്ടാ, ഇവരെ കൊണ്ടിരുന്നില്ല, അവർ കഷ്ടപ്പെടുണ്ടാക്കുന്ന പൈസയിക്കൊണ്ട് വേറെ വിറയിൽ മാറ്റാനുള്ള മരുന്ന് വാങ്ങിച്ചു വെച്ചേക്കുക. മരുന്ന് തീർന്നു തീർന്നെ അവിടെ വന്ന ഒരാള് അലിയോച്ചെന്താ വരച്ചോണ്ടിരിക്കുന്നത്, അയ്യോ രാവിലത്തെ കിട്ടിയില്ല, മരുന്ന് കിട്ടിയില്ല, അതാ പറയുന്നത്. ആ ഞാൻ തരാമെന്ന് പറഞ്ഞു, അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു, അയാളുടെ പോക്കറ്റിലെടുത്ത് ഒഴിച്ചു കൊടുത്തു, കുടിച്ചോളാൻ പറഞ്ഞു. കുടിച്ചു കഴിഞ്ഞു അന്ന് രണ്ടുപേരുടെയും വിറയിൽ തീർന്നു. ഇതെങ്ങനെ, ഇത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അലോടിന്ന് ദാഹം വരുന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാൻ വേണ്ടി വീട്ടിലെ ഉണ്ടാക്കിയതാ. എന്താ ഉണ്ടാക്കിയത്? കുറെ ജിഞ്ചർ, ജിഞ്ചറിന് ചുക്ക്, കുറച്ച് ചുക്കും കുറച്ച് ഒരു ഏലയ്ക്ക പൊടിച്ചതും കറുവാപ്പൊട്ടയും ഇത്ര ഇട്ട് തിളപ്പിച്ചതാ. അല്ല അപ്പൊ മദ്യമല്ലായിരുന്നു, മദ്യമൊന്നുമല്ല, ഞാൻ ഇതല്ലേ കുടിക്കുന്നത്, ഇത് തന്നെ പറയൽ നിന്നല്ലോ നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കയറ്റി വെച്ചേക്കാണ് മദ്യം ചെന്നില്ലേ പറയൽ തീരത്തില്ല. ഞാൻ വെറുതെ കറുവാപ്പൊട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം തന്നപ്പോൾ നിങ്ങളുടെ തീർന്നല്ലോ പറയൽ തീർന്നല്ലോ. ഓരോരുത്തരും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇവര് ധരിച്ചു, ഇത് മദ്യമാണെന്ന് ധരിച്ച് കറുവാപ്പൊട്ടയും ജിഞ്ചറും ഇട്ട വെള്ളം കുടിച്ചപ്പോ പോയി വിറയിൽ പോയി. ഓ ഓ വിറയിൽ പോയി ധരിച്ച്, ഇത് മദ്യമാണെന്ന് അവർ ധരിച്ചത്. അപ്പൊ ഈ വിറയിൽ എന്തുമായിരുന്നു? ഒരു തലച്ചോറിലുണ്ടാകുന്ന തെറ്റായ ധാരണയാണ്. ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മദ്യം കുടിച്ചില്ലേ വിറയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ വലിയ കുടിയന്മാരാണെന്ന് മനസ്സിൽ കയറിയിട്ട് രാവിലെ എഴുന്നേക്കും വിറച്ചോളുക. നല്ല സഹോദരിമാരുണ്ടെങ്കിൽ ഇതുപോലെ വല്ല പണിയും പറ്റിച്ചാൽ മതിയല്ലോ, ചുക്കുവെള്ളം വല്ല ഇട്ട് കൊടുത്താൽ മതി. കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ വിറയിൽ തീർന്നോളും. ഇപ്പോഴാ മനസ്സിലായി വരുന്നതല്ലേ, ട്യൂബ് ലൈറ്റ് കത്തുന്നേ ഉള്ളൂ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാൽ തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചോണം, നിയമിച്ചു. നമ്മളെ ദൈവം നിയമിച്ചു, നിന്നെ ദൈവം നിയമിച്ചു. ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാ എങ്ങനെ നടന്നവനാ നീ ഇവിടെ ഇപ്പം കയറിയിരിക്കാനുള്ള കാരണം അതാ. 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് ദൈവകൃപയിലേക്ക് വരാനുള്ള കാരണം ദൈവത്തിന്റെ നിയമനം നിനക്കൊണ്ട്. നീ ജനിക്കുന്നതിനും നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും സ്വർഗം നിന്നെ നിയമിച്ച നിയമനത്തിന്റെ ഫലമാണ്. നീ ദൈവകൃപയിലായിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാ ഇവിടെ പറഞ്ഞത്, ദൈവം നമ്മളെ നിയമിച്ചത് കോപത്തിനല്ല, ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരുത്താനല്ല ദൈവം നമ്മളെ നിയമിച്ചത്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തവനാണ്, ദൈവം നിന്നെ നിയമിച്ചതാണെന്ന് അകത്ത് ഉറപ്പുള്ളവർ മാത്രം കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ നിയമനം എനിക്കുണ്ട്, അത് നീ മനസ്സിലാക്കണം. പലപ്പോഴും പിശാചിതിനോട് പറയൂ, ഓ ഇല്ല വെറുതെയാ, നീ ഇതൊന്നും അങ്ങനെ നിയമനമൊന്നും ഉള്ള ആളല്ല, നീ വെറുതെ വലിഞ്ഞു കയറിയവനാ. നീ വലിഞ്ഞു കയറിയവനല്ല, ദൈവം കൊണ്ടുവന്ന് പറിച്ച് നട്ടിരിക്കുക നിന്നെ. ദൈവത്തിന്റെ തോട്ടത്തിൽ അവൻ കൊണ്ടുവന്ന് നിന്നെ നട്ടിരിക്കുക. അവൻ നട്ടിട്ടുള്ളതിനെ ഒന്നിനെയും പറിച്ചു കളവാൻ അവൻ സമ്മതിക്കത്തില്ല. ഓ ഹല്ലേലൂയ, നിനക്കൊരു നിയമനമുണ്ട്. എന്തിനാണ് നിനക്കുള്ള നിയമനം? യേശു ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനാണ് നിന്നെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കോപത്തിന്റെ ദിവസം വരുന്നു എന്ന് പറഞ്ഞ് നീ പേടിക്കണ്ട. നീ ഉറങ്ങിപ്പോയാലും നീ ഉണർന്നിരുന്നാലും നിന്നെ കുറിച്ച് ദൈവത്തിനൊരു നിയമനമുണ്ട്, ഒരു നിർണയമുണ്ട്. യേശു ക്രിസ്തു മൂലമുള്ള മഹാരക്ഷയിലേക്ക് നിന്നെ നടത്തുവാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തു നീ പെട്ടു. ദൈവത്തിന്റെ ലിസ്റ്റിനകത്തു നിന്റെ പേരുണ്ടായി. ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിൽ നിന്റെ പേര് അവൻ എഴുതി വെച്ചു എന്ന് എഴുതി വെച്ചു. നീ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചു. എന്നിട്ട് അതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്ക് ഇത് എന്തിനാണെന്ന്. അതിന്റെ പേരാണ് കൃപ. കൃപയാൽ ഇത് സംഭവിച്ചു. നിനക്ക് പോലും മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്ന്. അതാണ് കൃപയാൽ അർഹതയില്ലാത്ത നിനക്ക് ദൈവം തന്ന ദാനമാണ് അവന്റെ തെരഞ്ഞെടുപ്പ്. അങ്ങനെയെങ്കിൽ എത്രയധികം നന്ദിയുള്ളവരായിരിക്കണം നമ്മള്. അവൻ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ കാണത്തില്ല. രജിസ്റ്ററിൽ പേരുണ്ട് സ്വർഗത്തിലെ ആദ്യജാതന്മാരുടെ പുസ്തകത്തിൽ, അവരുടെ പേരെഴുതിയ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. പണ്ട്, ഇന്ന് വിദ്യാഭ്യാസം സാർവത്രികം. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, അവരെ വിടത്തില്ല. എന്തെങ്കിലും ജോലിക്കൊക്കെ വീട്ടുകാർ പഠിക്കാൻ പോകണ്ട, സ്കൂളിൽ പോകണ്ട, വീട്ടിലെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നിർത്തും. 2ാം ക്ലാസ്സിൽ പണി നിർത്തും. 3ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. 4ാം ക്ലാസ്സിൽ 2-3 കൊല്ലം തോറ്റു കഴിയുമ്പോൾ പിന്നെ അവനെ വിടത്തില്ല. ഇങ്ങനെ പഠിക്കാത്ത കുറെ കുട്ടികളുണ്ട്. പക്ഷേ സ്കൂള് തുടങ്ങുന്നതിന് മുമ്പ്, അന്ന് 10 മണിക്ക് ഞങ്ങളുടെ സ്കൂള് തുടങ്ങുന്നത്, 10 മണിക്ക് സ്കൂള് തുടങ്ങുന്ന മുമ്പ് ഞങ്ങളെല്ലാം 9 മണിക്ക് എന്ന കളിയാ, പിന്നെ മുറ്റത്ത് കളിയാ, ഓടുക ചാടുക കളിക്കുക, കുടുകുഴി കളിക്കുക, സാറ്റ് കളിക്കുക, ഇങ്ങനെ കളിയുക. പിള്ളേരെല്ലാം കളി കളിക്കുമ്പോൾ ഈ അയൽവക്കത്ത് സ്കൂളിൽ പഠിക്കാത്ത ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളും വന്ന് കളിക്കും. എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കും. ഇതിൽ ആരൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആരൊക്കെ പഠിക്കുന്നില്ല എന്നറിയത്തില്ല. അറിയാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? 10 മണിക്കത്തെ ബെല്ലടിക്കുമ്പോൾ രണ്ടായിട്ടങ്ങ് തിരിയും. ഒരു കൂട്ടർ അവരുടെ വീട്ടിലോട്ട് ഓടിപ്പോകും, മറ്റൊരു കൂട്ടർ അവരുടെ ക്ലാസ്സിലോട്ട് ഓടിക്കയറും. കാരണം അവരുടെ പേര് മാത്രമേ രജിസ്റ്ററിലുള്ള അകത്തോട്ട് കയറിയവരുടെ പേര്. എല്ലാവരുമായിട്ട് ഒന്നിച്ചിങ്ങനെ നടക്കുന്നെങ്കിലും മണിയടിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്നറിയാം രജിസ്റ്ററിൽ പേരുള്ളവർ അങ്ങോട്ട് പോകും, അല്ലാത്തവർ കൈവിടപ്പെടും. ഹല്ലേലൂയ, നിന്റെ പേര് രജിസ്റ്ററിലുണ്ട്. രക്ഷയുടെ രജിസ്റ്ററിൽ നിന്റെ പേരുണ്ട്. നീ രക്ഷിക്കപ്പെട്ട് വരാനുള്ള കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. നീ രക്ഷിക്കപ്പെട്ട് വരാനുള്ള കാരണം നീ ചെയ്ത ഒരു പ്രവൃത്തിയുമല്ല, നിന്റെ ഒരു യോഗ്യതയുമല്ല, നിന്റെ ഒരു നന്മയുമല്ല, നിന്റെ ഒരു നേർച്ചയോ കാഴ്ചയോ പുണ്യപ്രവൃത്തിയോ സൽക്കർമ്മങ്ങളോ അല്ല. അവന്റെ കൃപയാൽ നിന്റെ പേരും അന്നേ അവൻ എഴുതി വെച്ചു. അന്നേ അവൻ നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് വലിപ്പം അകത്തോട്ട് കയറുമ്പോൾ നന്ദിയോടെ നീ അവന് സ്തോത്രം ചെയ്യണോ? ഹല്ലേലൂയാ. യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്ര നിയമിച്ചിരിക്കുക. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവീൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ട കൂട്ടമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തണം. ആത്മീയ വർത്ത് നീ യോഗത്തിനോടോ എനിക്ക് ധീരമയ്യ, അങ്ങനല്ല, ഞാനിവിടെ വരാം, നിങ്ങളുടെ വീട്ടിയമ്മന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങോട്ടിങ്ങോട്ട് ശക്തിപ്പെടുത്തണം, അങ്ങോട്ടിങ്ങോട്ട് ധൈര്യപ്പെടുത്തണം. ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ടെലഫോൺ സൗകര്യം ഉണ്ടല്ലോ, ടെലഫോണിൽ വിളിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കണം. കുറൊരു താഴെ നടന്നാൽ ഞാൻ രണ്ടത്തും ഭയപ്പെടത്തില്ല. സഹോദരി, ഇപ്പോൾ കൂരലിന്റെ അനുഭവമാണ്, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പൊക്കോ, കർത്താവ് കൂട്ടുണ്ടെന്ന് ഒരു വാചകം പറഞ്ഞു കൊടുത്താൽ ആ വേദനയുടെ സമയത്ത് അവർക്ക് ആശ്വാസം, ആ ദുഃഖത്തിന്റെ സമയത്ത് അവർക്ക് ആശ്വാസം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസം പറഞ്ഞ, അദ്ദേഹത്തിന്റെ ഭാര്യ കറപുടത്തിൽ മരിച്ചു ചില വർഷങ്ങൾക്ക് മുമ്പ്. മരണ കഴിഞ്ഞ് ശവസംസ്കാര ശുശ്രൂഷയിൽ ദൈവവചനം പ്രസംഗിപ്പാനായിട്ട് എനിക്കൂടെ അവസരം കിട്ടി. അന്ന് ഞാൻ പറഞ്ഞു, ഈ പ്രിയ സഹോദരി, നമുക്ക് അപ്രതീക്ഷിതം തോന്നുന്ന സമയത്ത് ഈ ലോകം വിട്ടു പോയെങ്കിലും യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ തേജസ്സിന്റെ ശരീരത്തിൽ വീണ്ടും കാണും. വർഷങ്ങൾ 18 വർഷം കഴിഞ്ഞ്, 18 അല്ല 20 വർഷം കഴിഞ്ഞാണ് ഇയാളെ വീണ്ടും ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ പോയി പ്രസംഗിച്ച എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലായിടത്തും പറയുന്ന പോലെ അവിടെയും പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഓർത്തിരിക്കുക. ദേഹം വന്ന് ഓടി വന്ന് കയ്യെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അന്ന് പ്രസംഗിക്കുന്ന ഓർക്കുന്നുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ ആ വാചകമാണ് ആ വലിയ ദുഃഖത്തിൽ എൻ്റെ വൈഫ് കാറപകടത്തിൽ മരിച്ച് ആ സങ്കടം എങ്ങനെ ഒതുക്കണമെന്നറിയാതെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഞാൻ സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടിയിരുന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞ ആ ഒരു വാചകം എൻ്റെ ചങ്ക കയറി തൊട്ടു, എന്നെ ബലപ്പെടുത്തി. ഞാൻ വീണ്ടും കാണും എൻ്റെ വൈഫിനെ, ഞാൻ വീണ്ടും കാണുമെന്നുള്ള വലിയ പ്രത്യാശ എനിക്കുണ്ടായി. ഒരു വാചകം, നീ പറയുന്ന ഒറ്റ വാചകം. അവരേത് രീതിയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് വാചകത്തിന് ശക്തി ഉണ്ടാകുന്നത്. അത് ദൈവം തന്നെ ഉപയോഗിക്കും, അത് ഓർത്തുകൊള്ളണം. അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം, അന്യോന്യം ആത്മീയ വർധന വരുത്തണം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞാൻ വായിച്ച വാക്യം എത്ര പേര് കേട്ടു? ഇപ്പം വായിച്ച വാക്യം എത്ര പേര് ശ്രദ്ധിച്ചു? ചുമ്മാതിരിക്കുക, അതുവേണ്ടി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ. സഹോദരന്മാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ വാക്യം എത്ര പേര് കേട്ടു? ഇപ്പം വായിച്ച വാക്യം എത്ര പേര് കേട്ടു? അപ്പം നിങ്ങൾ പടരാത്ത പേന ഉണ്ടെങ്കിൽ ഈ വാക്യത്തിൻ്റെ അടിയിൽ വരയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വായിച്ചു നോക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? ശുശ്രൂഷ നിങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന ആളുകളോട് സ്നേഹത്തോടെ വിചാരിക്കണം അവരെ കുറിച്ച്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കല്ലേ, എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞ് പരത്താൻ ശ്രമിക്കരുത്, കുറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. സ്നേഹത്തോടെ വിചാരിക്കണം. ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ലോകത്തിൻ്റെ കൾച്ചർ അന്യോന്യം തകർക്കുന്ന കൾച്ചറാ, ലോകത്തിൻ്റെ സംസ്കാരം അതാ. ഒരുത്തനും പൊങ്ങരുത്, ഒരുത്തനും ഉയരരുത്, ഒരുത്തനും മാനിക്കപ്പെടരുത്, അവൻ്റെ കാലെ പിടിച്ച് താഴെയിടുക താഴെയിടുക താക്കുക, ഇതാണ് ലോകത്തിൻ്റെ കൾച്ചർ. അത് സഭയ്ക്കകത്ത് കയറാൻ പാടില്ല. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഞണ്ടുകളെ ഓസ്ട്രേലിയക്കിലേക്ക് അയച്ച് അവിടെ ഏതാ പരീക്ഷണം നടത്താനായിട്ട്, കപ്പലിനകത്ത് വലിയ ഡ്രമ്മിൽ വലിയ വീപ്പയ്ക്കകത്ത് ഞണ്ടുകൾ വന്ന് എല്ലാ വീപ്പയും അടച്ച് ഭദ്രമാക്കി ഞണ്ടുകൾ പോകാതിരിക്കാനായിട്ട് അത് സൂക്ഷിച്ച് അതിന് ശ്വാസം എടുക്കാൻ മാത്രം ചെറിയ ദ്വാരമിട്ട് അവിടെ വന്ന്. പക്ഷെ കേരളത്തിൽ നിന്ന് എന്ന വീപ്പ അതിനടപ്പേയില്ല. അപ്പൊ അവര് പറഞ്ഞ് എന്തോ കാണിക്കുന്ന ഈ കേരളക്കാരെന്തോ കാണിച്ചേക്കുന്ന ഞണ്ടെല്ലാം പോയി കാണുമല്ലോ, ഞണ്ടെല്ലാം പോയി കാണും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അവരെ നോക്കി ഒറ്റ ഞണ്ട് പോയിട്ടില്ല. മറ്റൊരു പറഞ്ഞ് ഇത് കേരളത്തിലെ ഞണ്ട, ഒരു ഞണ്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വലിഞ്ഞ് മേളോട്ട് കയറിയാൽ ബാക്കി ഞണ്ടുകളെല്ലാം കൂടെ എൻ്റെ കാലെ പിടിച്ച് താഴെ ഇട്ടോളും, ഒറ്റ ഞണ്ടും രക്ഷപ്പെട്ടു പോകത്തില്ല. ഇതാണ് ലോകത്തിന്റെ കൾച്ചർ, ഇതാണ് സമൂഹത്തിന്റെ കൾച്ചർ,
ഈ കൾച്ചർ സഭയ്ക്കകത്ത് ഉണ്ടാകരുത്. സഭയ്ക്കകത്ത് നാം ഒരു കുടുംബമാണ്, നാം സഹോദരന്മാരാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഒരപ്പന്റെ മക്കളാണ്, ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിലും തന്നെ കുടിക്കുന്നവരാണ്, ഒരു വീട്ടിലേക്ക് പോകുവാൻ കാത്തിരിക്കുന്നവരാണ്. നാം തമ്മിൽ എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലുമായിരിക്കണം. തമ്മിൽ സമാധാനമായിരിപ്പീൻ. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. എന്താ ക്രമം കെട്ടത്? ജീവിതത്തിൽ ഒരു ഓർഡറും ഇല്ല. എഴുന്നേക്കുന്ന എപ്പോഴാ ഇഷ്ടമുള്ളപ്പോ, എന്തോ ചെയ്യുന്നത് ആക്കാൻ അറിയത്തില്ല. ഒരു ക്രമവും ഇല്ല. സഭായത്തിന് വരുന്ന എപ്പോഴാ? ഒരു ഓർഡറില്ല. ഒരു കാര്യം ഒരു ഓർഡറില്ല. വസ്ത്രം ധരിക്കുന്ന പോലും ഉടുപ്പിട്ട് കഴിയുന്ന ഒരു സൈഡ് താഴോട്ട് താന്നെടുക്കും, മറ്റേ സൈഡ് പൊങ്ങിയിരിക്കാറും ബട്ടൺസ് തെറ്റിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ശ്രദ്ധയില്ല, ഒരു ഓർഡറില്ല. ഒരു കാലയിൽ റബ്ബർ ചെരുപ്പും മറ്റേ കാലിൽ തോൽച്ചെരുപ്പും ഇട്ടുകൊണ്ടാണ് ഇത്രയും ദൂരം വന്നിട്ടും അവരറിഞ്ഞിട്ടില്ല. ഓർഡറില്ല, ഒരു ഓർഡറില്ല, ഒരു ശ്രദ്ധയില്ല. കുളിക്കത്തില്ല, ഡ്രസ് മാറത്തില്ല, വൃത്തിയില്ല, ഒരു ഓർഡറില്ല, ഒരു ക്രമമില്ല. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. കാരണം നാം ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളാണ്, യേശു ക്രിസ്തുവിന്റെ കോർപ്പറേറ്റ് ബോഡിയുടെ അവയവങ്ങളാണ് നമ്മൾ. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കണം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിച്ചു. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. ചില മനുഷ്യർക്ക് ഉൾക്കരുത്തില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ. എന്താ ഒരു ഒരു രംഗത്തെ ഉയർച്ച പ്രാപിക്കാത്തത്? മനസ്സിൽ ധൈര്യമില്ല, ഉൾക്കരുത്തില്ല. ചെയ്താൽ ശരിയാകുമോ, തെറ്റിപ്പോകും. എന്താ സാക്ഷി പറയാത്ത? അയ്യോ, ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുമ്പോഴേ എന്നെ വരയ്ക്കാൻ തുടങ്ങും. ഉൾക്കരുത്തില്ല. എന്താ പ്രസംഗിക്കാത്തത്? ഓ, എനിക്ക് സഭാഗം പോവാം, എനിക്ക് വാക്ക് കിട്ടാതെ വരും, വിക്കിപ്പോകും, വരയ്ക്കും. ഉൾക്കരുത്തില്ല. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉൾക്കരുത്തില്ല. ജോലിക്ക് ചെയ്യാൻ ഉൾക്കരുത്തില്ല. വലിയ കാര്യങ്ങൾ പഠിക്കാൻ ഉൾക്കരുത്തില്ല. അകത്ത് അകത്ത് ബലമില്ല. എന്ത് വേണം ബലമുണ്ടാകാൻ? ധൈര്യം കിട്ടണം. ആര് ധൈര്യം കൊടുക്കണം? നമ്മൾ കൊടുക്കണം. ആർക്ക്? ഉൾക്കരുത്തില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കണം. മനസ്സിന്റെ വീര്യം കെടുത്തുന്ന ഒരു കാര്യവും കുഞ്ഞുങ്ങളോട് പറയരുത്. അപ്പനും അമ്മയും ഓർത്തോണം. കുഞ്ഞുങ്ങളുടെ അകത്തെ ഉൾക്കരുത്ത് കളയുന്ന പ്രധാന ആളുകൾ അപ്പനും അമ്മയുമാണ്. കുഞ്ഞുങ്ങളെ ശാസിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാകണം. വെറുതെ അവരെ അധിക്ഷേപിച്ച് അവരെ ഉൾക്കരുത്ത് കളയരുത്. അവർക്ക് അവരെക്കുറിച്ച് മതിപ്പില്ലായ്മ ഉണ്ടാക്കരുത്. അവർക്ക് നല്ല മതിപ്പ് കൊടുക്കണം. അവർക്ക് അവരെക്കുറിച്ച് നിന്നെ കൊണ്ട് കഴിയും, നിന്നെ കൊണ്ട് സാധിക്കും, നിനക്കത് ചെയ്യാൻ പറ്റും, നീ ഇക്കാര്യത്തിൽ വിജയിക്കും, നീ ഒന്നാമത് വരും, നിനക്കതിനുള്ള ബുദ്ധിയുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ധൈര്യം കയറ്റിക്കൊടുക്കണം. വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യപ്പെടുത്തണം. ഉൾക്കരുത്തില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുവീൻ. ബലഹീനത, ഒരു കാര്യം ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ കഴിവില്ല, അതിനുള്ള ബലക്കുറവുണ്ടെങ്കിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ താങ്ങിപ്പിടിച്ച് നടത്തുന്ന പോലെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വയം പ്രാപ്തി ഇല്ലാത്തവരെ മറ്റുള്ളവർ സഹായിക്കണം. അതാ അതിൻ്റെ അർത്ഥം. ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. അസഹിഷ്ണുത ഉണ്ടാകില്ല. ഒരു വിഷയത്തിന് മുമ്പിൽ എടുത്തു ചാടി കോപിക്കരുത്. റിയാക്റ്റീവ് നേച്ചർ മാറ്റണം. എന്തിനും പ്രതികാരം, എന്തിനും പ്രതികരണം. എന്ത് പറഞ്ഞാൽ ഉടനെ അതിന് മറുപടി. ഉരുളക്കുപ്പേരി പോലെ അങ്ങോട്ട് കൊടുക്കാനിരിക്കുകയാണ്. ഭർത്താവിന്റെ അമ്മ ഏതാണ്ട് പറഞ്ഞ അപ്പോഴേ മരുമോളെ തയ്യാറാക്കി വെച്ചിരിക്കുക, അതിന്റെ അപ്പുറത്തെ അമ്പ ഇത് വിടാൻ. നാത്തുവും പറഞ്ഞു. ഭർത്താവിന്റെ സഹോദരി ഏതാണ്ട് പറഞ്ഞു ഉടനെ ഈ നാത്തൂൻ തിരിച്ച് കൂരമ്പ് പോലുള്ള പ്രയോഗങ്ങൾ നടത്താൻ തയ്യാറായിരിക്കുകയാണ്. പാടില്ല. ഒരിക്കലും നമ്മൾ റിയാക്റ്റീവ് നേച്ചർ, അതെല്ലാം റിയാക്റ്റീവ് നേച്ചറാണ്. ആക്ഷനും റിയാക്ഷനും ഇടയിൽ നിനക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ഇടവേളയുണ്ട്. ഓർത്തോണം. ചിലട് പറയുമല്ലോ, ഞാൻ എന്തിനാ ഇത്രയും ചീത്ത വിളിച്ചാൽ? അവര് അതുപോലെ തന്നെ ചീത്ത വിളിച്ചു. അല്ലേ, ഞാൻ പറയത്തില്ലായിരുന്നു. അവർ ചീത്ത വിളിച്ചോണ്ട് എന്ത് ചെയ്തു? അവർ വിളിച്ചല്ലോ, തിരിച്ചറിയില്ല. അവരടിക്കാൻ വന്ന് ഞാൻ തിരിച്ചടിച്ചു. അവർ കേസ് കൊടുത്തു, ഞാൻ കേസ് കൊടുത്തു. എല്ലാത്തിൻ്റെയും കാരണം അവരാ. അവരിതൊന്നും ചെയ്തില്ലെങ്കിലോ ഞാൻ നല്ല സ്വഭാവമായിരിക്കും. അപ്പൊ എന്റെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് നിശ്ചയിക്കാൻ ഞാനല്ല അവരാ. അവര് നല്ലവരാണെങ്കിൽ ഞാനും നല്ലവനാ. ഇതിന്റെ പേരാ റിയാക്റ്റീവ് നേച്ചർ. അവരെ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കണോ വേണ്ടിയോ വേണമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇടവേള നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. വേണേ വിളിച്ചാൽ മതി, വേണ്ട വിളിക്കണ്ട. അത് നിങ്ങളാ തീരുമാനിക്കുന്നത്, അല്ല അവരല്ല. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം വൈശിഷ്ട്യമുള്ള സ്വഭാവമാകുന്നത്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പീൻ, നോക്കുവീൻ. ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് തിന്മ ചെയ്ത് നമ്മൾ തിരിച്ച് തിന്മ ചെയ്യണ്ട. അവരല്ല ഉത്തരവാദി, നിന്റെ സകല പ്രതികരണത്തിനും ഉത്തരവാദി നീ മാത്രം. നീ പറഞ്ഞ വാക്കുകൾക്ക് ഉത്തരവാദി നീ മാത്രം. അവരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്ക് വിഷയമല്ല. നിൻ ചെയ്യുന്ന കാര്യത്തിൽ നീ ഉത്തരവാദിയാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പേൻ. വലിയ ഉണർവുണ്ടാക്കുന്ന വാക്യങ്ങളല്ല പൗലോസ് ഇവിടെ എഴുതിയേക്കുന്നത്, പക്ഷേ ജീവിതത്തിൽ അനുസരിക്കേണ്ട ചില പ്രമാണങ്ങളാ. എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാരും ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ ഏറ്റു പറഞ്ഞ നോക്കത്തുള്ളൂ. എല്ലാവരും ഏറ്റു പറഞ്ഞ് പഠിക്കണം, എല്ലാവരും പഠിക്കണം. പറഞ്ഞാട്ടെ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാവരോടും തമ്മിൽ നന്മ ചെയ്തോണം, നന്മ ചെയ്തോണം. ഒരു നല്ല വാക്ക് പറ, ഒരു പ്രോത്സാഹനം കൊടുക്ക, ഒരു സഹായം ചെയ്യ്, നന്മ ചെയ്. അടുത്തത് എപ്പോഴും സന്തോഷിപ്പീൻ. എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോഴുണ്ടോ? എപ്പോഴും സന്തോഷിപ്പീൻ, പക്ഷേ കാണുന്നില്ലല്ലോ. എപ്പോഴും സന്തോഷിപ്പീൻ. സഭായത്തിൽ പ്രസംഗം നീണ്ടു പോകുമ്പോഴും സന്തോഷിക്കണം, ഗുണദോഷം പ്രസംഗിക്കുമ്പോഴും സന്തോഷിക്കണം, എപ്പോഴും സന്തോഷിക്കണം. സങ്കടപ്പെടാനുള്ള കാര്യങ്ങളുള്ളപ്പോഴും നിന്റെ സന്തോഷം നീ കളയരുത്, എപ്പോഴും സന്തോഷിക്കണം. കണ്ണിൽ കണ്ണുനീരുണ്ടായിരിക്കും, പക്ഷേ അകത്ത് സന്തോഷം നഷ്ടപ്പെടല്ല. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷമായിരിക്കണം സകല വികാരങ്ങളെയും ഭരിക്കുന്നത്. എൻ്റെ സന്തോഷം കെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് നീ പറയണം. ഈ സന്തോഷം ദൈവം തന്ന സന്തോഷമാണ്. സന്തോഷം കണ്ടറിയാം, ഹൃദയത്തെ നിറഞ്ഞു കവിയുന്ന വായിൽ വരും. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാ, മുഖത്ത് നോക്കി അറിയാം അകത്ത് എന്താ ഇരിക്കുന്നതെന്ന്. പലർക്കും അറിയത്തില്ല, പലരും ധരിച്ചിരിക്കുന്നത് എൻ്റെ അകത്തുള്ള ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ മനസ്സിലുള്ള ആരും അറിയുന്നില്ലല്ലോ. ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം, ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. പ്രസംഗം ഇഷ്ടപ്പെടുന്നുണ്ടോ, പ്രസംഗത്തിൽ താല്പര്യമുണ്ടോ, ബോറടിച്ചിരിക്കുകയാണോ, വേറെ കാര്യം ഓർത്തോണ്ടിരിക്കുകയാണോ, ഇതെല്ലാം മുഖത്ത് നോക്കിയാൽ അറിയാം, ഇരിപ്പ് കണ്ടാൽ അറിയാം. അനേക വർഷങ്ങളിൽ പരിചയമുള്ളത് കൊണ്ട് എനിക്ക് വളരെ കൂടുതൽ അറിയാം, പക്ഷെ ഞാനൊന്നും കണക്കാക്കുന്നില്ല. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിനും സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം. സങ്കടം വന്ന സ്തോത്രം, കഷ്ടതയുണ്ടായ സ്തോത്രം, നഷ്ടം വന്ന സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം അറിയണോ? നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അറിയണോ? ഇതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം. എന്താ? എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിച്ചു, എപ്പോഴും കയ്യടിച്ചു, എപ്പോഴും ചിരിച്ചു, എപ്പോഴും ആഹ്ലാദിച്ചു, എപ്പോഴും തുള്ളിച്ചാടി നടന്നോ, ഒന്നും കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, അങ്ങനൊന്നും സന്തോഷിച്ചാൽ ഉടനെ കരച്ചിൽ വരും, അങ്ങനെ അധികം സന്തോഷിക്കേണ്ട, വീട്ടിൽ എല്ലാം കൂടെ ചിരിച്ചാൽ പറയും. പ്രായമുള്ളവർ പറയും, ആ മതി 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 മതി, ചിരിച്ചൊക്കെ മതി, ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പുറകെ കരച്ചിൽ വരും. ചിരിക്കാൻ പോലും പേടിയായിരുന്നു. ഇല്ലില്ല, വേദപുസ്തകം അങ്ങനല്ല പറഞ്ഞു. ചിരിച്ചോ, എപ്പോ വേണം ചിരിച്ചോ, കരച്ചിൽ വരുമ്പോഴും ചിരിച്ചോ, സന്തോഷമായിട്ടിരുന്നു. നിന്റെ അകത്ത് ദൈവം സന്തോഷം തന്നിട്ടില്ലേ? ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. യഹോവെങ്കിലെ സന്തോഷം എന്റെ ബലമാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്, ഭയങ്കര വില കൂടിയൊരു മെഡിസിനാ സന്തുഷ്ട ഹൃദയം. ദ ബെസ്റ്റ് മെഡിസിൻ. പല രോഗത്തിനും പറ്റിയ ഒറ്റമൂലിയാണ് സന്തോഷം. ഹൃദയത്തെ സന്തോഷമുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിന് സൗഖ്യമുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ പല രോഗങ്ങളും പൊക്കോടും. പല രോഗങ്ങളും വിഷാദത്തിന്റെ പിന്തുടർച്ചയാണ്. മനസ്സിലുണ്ടാകുന്ന വിഷാദത്തിന്റെ എക്സ്പ്രഷനാണ് ശരീരത്തിലെ വേദന, സന്ധികളിലെ വേദന, മസിൽ പെയിന്, ഉദര രോഗങ്ങള്,
പലതും വിഷാദ രോഗം എന്ന് പറഞ്ഞ മാനസിക രോഗത്തിന്റെ പുറമേ കാണുന്ന ലക്ഷണങ്ങളാ. വിഷാദ രോഗം മാറി സന്തോഷം കയറി പിടിക്കാമെങ്കിൽ ഈ രോഗങ്ങളെല്ലാം ഓടിപ്പോയി നല്ല ഉന്മേഷമായി, നല്ല ഉത്സാഹമായി, നല്ല എനർജറ്റിക്കായി സന്തോഷമുള്ള ആളുകൾക്ക് സ്നേഹിതന്മാർ കൂടും. സന്തോഷമുള്ള ആളുകളുടെ കൂടെ കമ്പനി കൂടാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ മനസ്സിലെ വിഷമങ്ങൾ മാറുമല്ലോ. ആരുടെയെങ്കിലും അടുത്തുനിന്ന് വർത്തമാനം പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ദേഹത്തോട്ട് കൊണ്ടുവന്ന ഭാരങ്ങളെല്ലാം കുടഞ്ഞിടുന്നത് പോലെ അങ്ങോട്ട് കുടഞ്ഞിട്ട് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ നിർത്തിയാൽ മതി നമുക്ക് തോന്നും. അവരെ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് 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 അയ്യോ ഇതും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കർത്താവ് പറഞ്ഞ് അവൻ്റെ മേലിടാനല്ലേ, വല്ലവരുടെ മേലിടാനാണോ? നീ കർത്താവിൻ്റെ മേലിട്ട് സന്തോഷമായിട്ട് എന്താ എങ്ങനെയുണ്ട് ബ്രദറെ? സന്തോഷമായിരിക്കുന്നു. എങ്ങനെയുണ്ട് സിസ്റ്റർ? സന്തോഷമാണ് മാസ്റ്റർ, എല്ലാം സന്തോഷമാണ്. സന്തോഷമായിരിക്കുന്നു, അതാണ് വേണ്ടത്. എപ്പോഴും സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവർക്കാണ് എപ്പോഴും സന്തോഷമുള്ളത്. എല്ലാറ്റിനും സ്തോത്രം, കർത്താവിനൊക്കെ സ്തോത്രം, എപ്പോഴും സ്തോത്രം. യോഹന്നാൻ കേട്ട ഒരു ആരാധനയെക്കുറിച്ച് ഇന്നലെ ഞാൻ വായിച്ചു വെളിപ്പാട് 5. ഞാൻ പറയാം, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആരൊക്കെയാ പറയുന്നത്? പറഞ്ഞ എന്താ? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവം, മഹാദൈവം, കുഞ്ഞാട് യേശു ക്രിസ്തു, സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. പറഞ്ഞത് ആരാണെന്ന് കേട്ടോണം? ഞാൻ കേട്ടല്ലോ. കേൾക്കുന്നുണ്ടോ നോക്കണം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ നോക്കണം. സ്വർഗം പറയുക, ഭൂമി പറയുക, ഭൂമിക്ക് കീഴിൽ പറയുക, സമുദ്രം പറയുക, അവയിലുള്ള സകല സൃഷ്ടിയും പറയുക, അവയിലുള്ളതൊക്കെയും പറയുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിംഹാസനത്തിരിക്കുന്നവനും കുഞ്ഞാടിനും എന്നേക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും ഉണ്ടാകട്ടെ. ഇത് കേൾക്കാൻ ഒക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ചെടികൾ പറയുന്ന, ഈ വാഴകൾ പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ സൃഷ്ടികൾ പറയുന്നോ കേൾക്കുന്നുണ്ടോ? ഈ ഭൂമിയിലുള്ള പച്ച പുല്ലുകൾ പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ പറയുന്നത്? ദൈവത്തിനും കുഞ്ഞാടിനും എന്നേക്കും മഹത്വം, മഹത്വം, സ്തോത്ര സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സകല സൃഷ്ടിയും ആകാശത്തിലെ മുഴുവൻ നക്ഷത്രങ്ങളും ആർപ്പിട്ടുകൊണ്ടിരിക്കുക. ചെവി പൊട്ടന്മാർക്ക് കേൾക്കത്തില്ല. ഇന്ന് ചെവിക്ക് ആ ബദ്ധതയൊന്നും മാറണം. ചെവിയുടെ ബദ്ധത മാറാമെങ്കിൽ നീ പ്രപഞ്ചത്തെ നോക്കി പറയും, ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കേൾക്കാം കേട്ടോ, എനിക്ക് കേൾക്കാം. ഈ തെങ്ങിൻ്റെ ഓലകൾ ആ തെങ്ങോലയാട്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വാഴകൾ അതിൻ്റെ വാഴയിലെ ഇളക്കി ദൈവത്തെ സ്തുതിക്കുന്നു. കോടി കോടി നക്ഷത്രങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സമുദ്രത്തിലുള്ള സകല മത്സ്യങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും സമുദ്രത്തിലെ സകലവും അതിലുള്ളതെല്ലാം ഈ ഹോള് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഹോളിനകത്തിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. സകലവും ദൈവത്തെ സ്തുതിക്കുന്നു. സകലരും ദൈവത്തെയും കുഞ്ഞാടി സ്തുതിക്കുന്നു. ഞാൻ കേട്ടു, ഞാൻ കേട്ടു. ഈ പ്രപഞ്ചം ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കേട്ടു. നിന്റെ ചെവിയുടെ പൊട്ടു മാറട്ടെ, നിന്റെ ചെവിയുടെ ബന്ധിത മാറട്ടെ. നിനക്ക് നല്ല കേൾവി ഉണ്ടെങ്കിൽ നീ ഇത് കേൾക്കണം. ദൈവം സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, മഹാദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവന്റെ സ്തോത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം സ്തുതിച്ചപ്പോൾ അടുത്ത വാക്യം കേൾക്കണോ? ഇവരെല്ലാം സ്തുതിച്ചപ്പോൾ നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. ആരാധനയുടെ ഇടയ്ക്ക് ജീവികൾ ആമേൻ പറഞ്ഞോണം. അവിടെ പറയുന്ന നാല് ജീവികൾ സ്വർഗീയ ജീവികൾ, അതിന് വ്യാഖ്യാനമുണ്ട്. പക്ഷെ ഞാനിവിടെ പറയുന്ന ജീവികൾ ജീവനുള്ള ജീവികളാണ്. ഈ ആരാധന നടക്കുമ്പോൾ ജീവികളെല്ലാം പറയണം ആമേൻ, ആമേൻ, ആമേൻ. ഓ, വാഴ ദൈവത്തെ സ്തുതിക്കുന്നു, ആമേൻ. തെങ്ങുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആമേൻ. പച്ച പുല്ലുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആമേൻ, ആമേൻ. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കേൾക്കണോ? മൂപ്പന്മാരെല്ലാവരും, 24 മൂപ്പന്മാരാണ് അവിടെ ഇരുന്നത്. മൂപ്പന്മാരെല്ലാവരും നിലത്ത് വീണ് കിടന്ന് സാഷ്ടാംഗം ദൈവത്തെ നമസ്കരിച്ചു. എപ്പോൾ? ഈ പ്രപഞ്ച ദൈവത്തെ ആരാധിച്ചപ്പോൾ, നാലു ജീവികളും ആമനെന്ന് പറഞ്ഞപ്പോൾ, ഈ മൂപ്പന്മാരാരാണെന്നറിയാമോ? പഴയ നിയമസഭയും പുതിയ നിയമസഭയുമാണ്. പഴയ നിയമസഭയും പുതിയ നിയമസഭയും അവൻ്റെ മുമ്പിൽ വീണ് കിടന്നവനെ ആരാധിച്ചു. നിങ്ങൾ, നമ്മൾ പല വിധത്തിൽ ആരാധിച്ചിട്ടുണ്ട്. നമ്മൾ കൈ ഉയർത്തി ആരാധിച്ചിട്ടുണ്ട്, നമ്മൾ കൈയടിച്ച് ആരാധിച്ചിട്ടുണ്ട്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചിട്ടുണ്ട്, നമ്മൾ തുള്ളിച്ചാടി ആരാധിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിലത്ത് വീണ് കിടന്ന് ആരാധിച്ചിട്ടുണ്ടോ? നീ നിലത്തോട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്റെ കൈ നീട്ടിവെച്ച എല്ലാ അവയവങ്ങളും നിലത്ത് മുട്ടുക. സാഷ്ടാംഗം, കൈയുടെ കൈ നിലത്ത് മുട്ടണം, നെറ്റി നിലത്ത് മുട്ടണം, നെഞ്ച് നിലത്ത് മുട്ടണം, പാദങ്ങൾ നിലത്ത് മുട്ടണം. അങ്ങനെ നീണ്ടു നിവർന്ന് വീണ് കിടന്ന് തേണ്ട ഞാൻ അടിയറ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ മുമ്പിൽ ഞാൻ വെറും പൊടിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അവിടുന്നാണ് ദൈവമെന്ന് പറഞ്ഞ് ഒന്ന് ആരാധിക്കാമെങ്കിൽ ആരാധന സ്വർഗത്തിലെ ആരാധന അതാണ്. സ്വന്തം ഇത്രയും പേർക്ക് നീണ്ടത് പുറത്ത് കിടക്കാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് മുറിക്കകത്ത് കയറി എപ്പോഴെങ്കിലും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പായം കൊണ്ട് ഇട്ടേച്ച് ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് നീണ്ട് നിവർന്ന് കിടന്ന് ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ വീണ് നിന്നെ ആരാധിക്കുന്നു, വീണ് കിടന്ന് നിന്നെ ആരാധിക്കുന്നു, വീണ് കിടന്ന് നിന്നെ സ്തുതിക്കുന്നു. ഓ, നിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ഞാൻ നടത്തുന്നു, നിന്റെ മുമ്പിൽ ഞാൻ വീണ് കിടന്ന് നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതിക്ക് യോഗ്യൻ. നീ അവൻ ആരാധന കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? സ്തോത്രം കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്, എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം ചെയ്യണം. ആത്മാവിനെ കെടുത്തരുത്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വിളക്കാണ്. വിളക്ക് കെടുത്തരുത്, അത് തീയാണ്. ആ തീ കെടുത്തരുത്, തീ കെടുത്തരുത്. നിന്റെ അകത്തുള്ള ആത്മാവിനെ കെടുത്തരുത്. ഒരു സഭയുടെ അന്തരീക്ഷത്തിലുള്ള ആത്മാവിന്റെ പ്രവർത്തനത്തെ കെടുത്തരുത്. ഒരു സെൽ മീറ്റിംഗ് കൂടുന്നു, ഒരു വീടിനകത്ത് ഒരു യൂണിറ്റ് മീറ്റിംഗ് കൂടുന്നു, അഞ്ചോ ആറോ പേരേ ഉള്ളൂ, അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നീ അത് കെടുത്തരുത്. നീ എഴുന്നേറ്റ് ആരോടെങ്കിലും വിഷമുള്ള കാര്യം പറഞ്ഞ് തീ കെടുത്തരുത്. ആരെയെങ്കിലും കുത്തി പ്രസംഗിച്ച് തീ കെടുത്തരുത്. അവിടെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തീ കെടുത്തരുത്. വീട്ടിൽ വഴക്കിട്ട് വീടിനകത്ത് ദൈവം കത്തിച്ച് ആത്മാവിന്റെ തീ കെടുത്തരുത്. നീ ആത്മാവിനെ കെടുത്തരുത്. നിന്റെ അകത്ത് ദൈവം കത്തിച്ച ദീപം, പരിശുദ്ധാത്മാവിന്റെ ദീപം, അത് കെട്ടുപോകല്ല, അതിനെ കെടുത്തല്ല, കെടുത്തരുത്. ആത്മാവിനെ കെടുത്തരുത്. ആ വിളക്ക് നിനക്ക് ആവശ്യമാണ്. ആ വിളക്കിന്റെ പ്രകാശത്തിലാണ് നീ നടക്കുന്നത്. നിന്റെ കാലിന് അതാണ് ദീപം, നിന്റെ പാദയ്ക്ക് അതാണ് പ്രകാശം. ദൈവത്തിന്റെ വചനത്തെ നിനക്ക് യാഥാർത്ഥ്യമാക്കി തരുന്ന ആത്മാവാണ്, നിനക്ക് ചൈതന്യം തരുന്ന ആത്മാവാണ്, നിനക്ക് ഉന്മേഷം തരുന്ന ആത്മാവാണ്, നിന്റെ അകത്ത് ആന്തരിക ശക്തി തരുന്ന ആത്മാവാണ്, നിനക്കകത്ത് ആത്മീയ ജീവൻ തരുന്ന ആത്മാവാണ്. ആത്മീയത്തിൽ നീ പുറകോട്ട് പോകുമ്പോൾ നിന്നെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രതികൂലം വരുമ്പോൾ, മനസ്സ് തളർന്നു പോകുമ്പോൾ പിന്നെയും നിനക്ക് ഉന്മേഷം തരുന്ന ആത്മാവാ. ആത്മാവിന്റെ തീ നിന്റെ അകത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ വിശ്വാസത്തിൽ കാണത്തില്ല. എത്രയോ കൊടുങ്കാറ്റടിച്ചതാ, എത്രയോ പ്രതികൂലം വന്നതാ, എന്തെല്ലാം കാര്യം എതിരായി തീർന്നതാ, പക്ഷേ ആത്മാവിന്റെ തീയ കെടാതെ നിന്റെ അകത്ത് ദൈവം കത്തിച്ചു വെച്ചിരുന്നു. ഹല്ലേലൂയാ. ആത്മാവിനെ കെടുത്തരുത്. അടുത്ത് പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം എന്നതിന് പുതിയ നിയമത്തിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ദാസന്മാർ നമ്മളോട് വ്യക്തിപരമായി പറയുന്ന ദൂത്. മറ്റൊന്ന്, ദൈവത്തിന്റെ വചനം. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. സംസാരിക്കുമ്പോൾ അതിനെ തുച്ഛീകരിക്കരുത്, അതിനെ നിസ്സാരവൽക്കരിക്കരുത്, അതിനെ ചെറുതായി കാണിക്കരുത്. നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ വചനത്തിന് ദൂത് വരുമ്പോൾ അതിനെ തട്ടിക്കളയരുത്, തുച്ഛീകരിക്കരുത്. ആരെങ്കിലും നിങ്ങളോട് പ്രവചന ദൂത് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തി നടക്കരുത്. പക്ഷെ സ്വീകരിക്കണമെന്നില്ല, പക്ഷെ ആക്ഷേപിക്കരുത്. നിങ്ങൾ സ്വീകരിക്കണ്ട,
എന്താ കാര്യം? അടുത്ത വാക്യത്തിലുണ്ട്, സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിച്ചാൽ മതി. ഒരാൾ പ്രവചിക്കുമ്പോൾ മറ്റുള്ളവർ വിവേചിക്കണമെന്ന്, ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി മകളെ മകളെ എന്ന് വിളിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നതെല്ലാം ചെയ്യണമെന്ന് അർത്ഥമില്ല, അതിനർത്ഥമില്ല. അതിനുള്ള പറ്റിക്കുന്ന ആളുകളും ഉണ്ട്. മകനെ, നിന്റെ ബാങ്കിൽ കിടക്കുന്ന രൂപയിൽ 25,000 രൂപയ്ക്ക് നിന്റെ ദാസന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ദൂതറിയിക്കുന്ന പറയുന്നത് കാണും. അത് തുച്ഛീകരിക്കണ്ട. സകലം ശോധന നല്ല മുറുകെ പിടിച്ചാൽ മതി. ഈ ദാസൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. പറഞ്ഞ ദാസനല്ല, സകലം ശോധന ചെയ്തും നല്ലതെന്ന് തോന്നുന്ന എടുക്കുക, പക്ഷേ നിങ്ങൾ തുച്ഛീകരിക്കരുത്, അതിനെ നിന്ദിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. എന്നാൽ സകലവിധ ദോഷവും വിട്ടകലുവീൻ. തിന്മയായി ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ദോഷവും സകലവിധ ദോഷവും, നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷമെന്ന് തോന്നുന്ന സകലത്തെയും നിങ്ങൾ ഉപേക്ഷിക്കണം. അതിന്റെ പുറകെ പോലെ അതിനെ താലോലിക്കരുത്. മനസ്സുകൊണ്ടുപോലും അതിനെ താലോലിക്കരുത്. മനസ്സിലെ ഓർമ്മയോ ചിന്തയോ വെച്ചുകൊണ്ട് നടക്കരുത്. സകലവിധ ദോഷവും വിട്ടകലുവീൻ. 23-24 വാക്യങ്ങൾ ദൈവജനം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വാക്യങ്ങളാ. ഈ പതറിയ ശബ്ദത്തിലൂടെ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ദൂതാ, ശ്രദ്ധിച്ചു കേട്ടോണം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം. ദൈവത്തിന്റെ പദ്ധതി അതാ, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം. മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എവിടെയാ കാക്കേണ്ടത്? എന്തൊക്കെയാ? 1, ആത്മാവ്. 2, പ്രാണൻ അല്ലെങ്കിൽ ദേഹി. 3, ദേഹം. മനുഷ്യന് 3 ഭാഗമുള്ള ഏതൊക്കെയാ ഉള്ളത്? സാറിനെ ആളുകൾ പറയുന്നത് ദേഹം ദേഹി ആത്മാവ്, പക്ഷെ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. ആത്മാവ് ദേഹി ദേഹം. മനുഷ്യന് ഏറ്റവും പ്രധാനം ദേഹമായിട്ട് ആദ്യം അത് കയറി പറയും. ദേഹം ദേഹി ആത്മാവ് അല്ലല്ല, ആത്മാവ് ദേഹി ദേഹം. കാരണം ദൈവം ബന്ധപ്പെടുന്ന ആത്മാവില്ല. ദൈവത്തിന്റെ ഇരിപ്പിടം ആത്മാവാ. എന്താ കാര്യം? ദൈവം ആത്മാവാ. ആത്മാവാകുന്ന ദൈവം വന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ആത്മാവില്ല. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ശരീരം, ഇത് 3 ശുദ്ധീകരിക്കപ്പെടണം. എന്തിനാ? യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഒരു നിന്ദയും പറയാനില്ലാതെ വിശുദ്ധിയായി നമ്മൾ നിൽക്കണം. അതിനെന്ത് ചെയ്യണം? കാക്കണം. ആര് കാക്കും? സമാധാനത്തിന്റെ ദൈവം. ദൈവം നമ്മളെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുക. എന്തിനാണെന്നറിയാമോ? അവന്റെ മുമ്പിൽ തേജസ്സോടെ മുൻ നിർത്തുവാൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അടുത്തത് പറയാമോ? അടുത്ത വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അവൻ എന്തോ നിവർത്തിക്കും? നിന്റെ ആത്മാവും പ്രാണനും ദേഹവും നിഷ്കളങ്കമായി അവന്റെ സന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടതിന് അവൻ നിന്നെ കാത്തു സൂക്ഷിച്ച് അവനത് നിവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. നീ അവൻ വിളിച്ച് വേർതിരിച്ചവനാണോ, നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. ഇടയ്ക്ക് കുറച്ച് ചെത്തിമിനുക്കൊക്കെ വേണ്ടി വരും, ചെരുപ്പിടുത്തൽ വേണ്ടി വരും. അതൊക്കെ അതിന്റെ സമയത്ത് അവൻ ചെയ്യും. നിന്റെ മനസ്സ് വേദനിക്കാൻ അവൻ സമ്മതിക്കും ചിലപ്പോൾ. എന്തിനാണെന്നറിയാമോ? ശുദ്ധീകരണത്തിന്റെ ഭാഗമാത്. യാക്കോബ് അപ്പന്റെ അടുക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് ഓടിപ്പോയി. അമ്മായിയപ്പന്റെ അടുക്ക് ചെന്നപ്പം കല്യാണത്തെ തന്നെ കളിപ്പിച്ചു. റാഹേലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. 7 കൊല്ലം ജോലി ചെയ്യുമ്പോൾ, 7 കൊല്ലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ലേയെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് റാഹേലിനെ തരാം, പക്ഷെ അതിന് വേറെ 7 കൊല്ലം കൂടെ നീ ജോലി ചെയ്യണം. അങ്ങനെ 14 കൊല്ലം ജോലി ചെയ്യിപ്പിച്ചു. എന്തിനാ? ചേട്ടൻ്റെ ഉടുപ്പിട്ടുണ്ട്, ചേട്ടനാണെന്നും പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചവനെ അനിയത്തിയാണെന്ന് പറഞ്ഞ് ചേട്ടത്തെ കൊടുത്ത് കളിപ്പിച്ചു. ഇവിടെ കിട്ടുന്നുണ്ടോ? എന്ത് നീ ചെയ്തു അതിൻ്റെ ഒരു റിവേഴ്സ് ഉണ്ടാകണം. അത് അയച്ചു കിട്ടണം. അയച്ചു കിട്ടാനായിട്ട് നിന്റെ ജീവിതത്തിൽ അതിന് തുല്യമായ പരിശോധനകൾ ഉണ്ടാകും. നീ കളിപ്പിച്ചോ, നീയും കബളിപ്പിക്കപ്പെടും. ജീവിതത്തിൽ അങ്ങനെയുള്ള പരിശോധനകളിലൂടെ നിന്നെ കടത്തിവിടും. പല പ്രാവശ്യം കബളിപ്പിച്ചു, അമ്മായിയപ്പൻ എന്താ കാര്യം? എന്നാലേ യാക്കോബിനെ യാബോക്കിന്റെ തീരത്ത് വെച്ച് ഇസ്രായേലാക്കി മാറ്റാൻ ഒക്കത്തുള്ളൂ. അവന്റെ ജീവിതത്തെ നേരായിട്ടുള്ള പാതയിൽ വരുത്താൻ, അവനെ ശരിപ്പെടുത്തി എടുക്കാൻ ഇതുപോലെ ഒരു അമ്മായിയപ്പന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ എവിടെങ്കിലും കൊണ്ടു കൊടുത്തെങ്കിൽ നിന്നെ നന്നാക്കി എടുക്കാനാണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അയൽക്കാർ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭർത്താവ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാര്യ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങള് എന്നൊന്നും ചോദിക്കണ്ട. നിന്നെ നന്നാക്കാൻ അതേയുള്ള വഴി, നിന്നെ നന്നാക്കാൻ അതാണ് വഴി എന്നുള്ളത് കൊണ്ട് ദൈവം അത് അനുവദിച്ചതാണ്. എന്തിനാണെന്നറിയാമോ? ഒടുവിൽ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ നിർത്തുമ്പോൾ അശേഷം മാലിന്യമില്ലാതിനെ നിർത്തണം, അശേഷം കളങ്കമില്ലാതിനെ നിർത്തണം, നിന്നെ പരിപൂർണമാക്കി നിർത്തണം. അതിനുവേണ്ടിയാണ് ദൈവം അത് അനുവദിച്ചത്. ദൈവം അങ്ങനെ ചെയ്യും, അവനത് നിവർത്തിക്കും, അവനത് നിവർത്തിക്കും. ഒരു ഉറപ്പ് തന്നിരിക്കുക. നീ വെറുതെ പേടിച്ചു പേടിച്ച് നടക്കണ്ട. ഓ, കാവളം തുടിച്ച ഇന്ന് ഞാൻ പോകുവോ? ഇന്ന് രാത്രി കാവളം തുടിച്ച ഞാൻ പോകുവോ? ഈ കൊല്ലം കാവളം തുടിച്ച ഞാൻ പോകുവോ? അത് നിവർത്തിക്കുന്ന നീ അല്ല, അവനാ. അവനെ ഏറ്റേക്കുക, അവനത് നിവർത്തിക്കും. ഉറപ്പുണ്ടോ? ഈ പുസ്തകം മാറത്തില്ല, ഇനി വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ഈ വചനത്തിന് വാഗ്ദാനമാണ്, അവനത് നിവർത്തിക്കും. എന്തോ നിവർത്തിക്കും? നിന്നെ അവിടെ കൊണ്ടെത്തിക്കും, നിന്നെ അവിടെ കൊണ്ടെത്തിക്കും, നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. ഇത് അവന്റെ ഉറപ്പാണ്, ഇത് അവന്റെ വാക്കാണ്, ഇത് അവന്റെ വാഗ്ദാനമാണ്. അവൻ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അവൻ പറയുന്നു, ഭയപ്പെടണ്ട, ഞാനോ നിവർത്തിക്കും, ഞാനോ നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന്ന് തെസലോനിക്കക്കാരോട് പറയുക പൗലോസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ഞാനും പറയുന്നു, സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമ്മനത്താൽ വന്ദനം ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വേണമെന്ന് എഴുതിയിട്ടുണ്ട്. വേറെ സ്ഥലത്ത് സഹോദരന്മാർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ, സഹോദരന്മാർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ സ്നേഹ ചുംബനം നൽകണം എന്ന് പറഞ്ഞാൽ എന്തോ, ഒരാളോട് സ്നേഹവും ആത്മാർത്ഥവും ഉണ്ടെങ്കിൽ എങ്ങനെ ചുംബനം കൊടുക്കും അതുപോലെ കൊടുക്കണം. വെറുതെ കൊണ്ടുവന്ന് ഇതിപ്പോ ഒരാൾ ഇങ്ങോട്ട് ചുംബനം ചെയ്യാൻ വരികയാണെന്ന് വെച്ചോ, ഈ മൈക്രോഫോൺ ഇങ്ങനെ പടൽ കാണിച്ചിട്ട് പോകാനല്ല, ശരിക്കും എങ്ങനെ ചുംബനം ചെയ്യും അതുപോലെ ചുംബനം ചെയ്തു പോകണം. ഇത് വേദപുസ്തകത്തിലെ കൽപ്പനയാണ്. സൗകര്യമുണ്ടേ ചെയ്താൽ മതി എന്നല്ല, ചെയ്തേ ഒക്കത്തുള്ളൂ. സ്തോത്രം ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നത് വിശുദ്ധ ചുംബനം കൊണ്ട് വന്ദനം ചെയ്യണം. ഒരു കാര്യം ഓർത്തണം, വിശുദ്ധമായിരിക്കണം ചുംബനം. മനസ്സിൽ കാപട്യം വെച്ചുകൊണ്ട് ചുംബനം ചെയ്യരുത്. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ കൃപ. ഒരു കാര്യം ഞാൻ ചെയ്യിക്കാൻ പോ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാർ തമ്മിൽ തമ്മിലും, സഹോദരിമാർ തമ്മിൽ തമ്മിലും ദൈവത്തിന്റെ വചനപ്രകാരം വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യാൻ പോകുകയാണ്. സഹോദരന്മാരെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാര്, ഇവിടേക്ക് വന്ന് ചുംബനം ചെയ്യണം. സഹോദരന്മാർക്ക് ഇവിടെ ഒന്ന് ചുംബനം ചെയ്യാം. സഹോദരിമാർ തമ്മിൽ തമ്മിൽ ചുംബനം ചെയ്യാം. മാക്സിമം ആളുകളെ ചുംബനം ചെയ്യുക, മാക്സിമം ആളുകളെ ചുംബനം ചെയ്യുക, മാക്സിമം ആളുകളെ ചുംബനം ചെയ്യുക. അടുത്ത ഞായറാഴ്ച മുതൽ ഇവിടെ വിശുദ്ധ ചുംബനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭംഗിയായി കുളിച്ചൊക്കെ വേണം വരാൻ. നല്ല മണമുള്ള പെർഫ്യൂം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചുകൊണ്ട് വേണം വരാൻ. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് ചുംബനം ചെയ്യാൻ വരുമ്പോ അവർക്ക് തോന്നരുത് ഇങ്ങനത്തെ ആളാണോ എന്ന്. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയപിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഞങ്ങൾക്ക് അതിലേക്ക് ഉറപ്പിനായി സ്തോത്രം. ഞങ്ങൾക്ക് അതിലേക്ക് ഭദ്രതയ്ക്കായി, ഭദ്രതയ്ക്കായി സ്തോത്രം. അവിടുന്ന് വചനം നിവർത്തിക്കുമല്ലോ, അവിടുന്ന് വാഗ്ദാനം നിവർത്തിക്കുമല്ലോ, അവിടുന്ന് ഞങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുമല്ലോ, അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ സ്ഥലങ്ങൾ കൊണ്ടെത്തിക്കുമല്ലോ. എത്ര വലിയ ഭദ്രത, എത്ര വലിയ ഉറപ്പ്, എത്ര വലിയ പ്രതീക്ഷ, എത്ര വലിയ പ്രത്യാശ അവിടുത്തെ വചനത്തിനുള്ളിൽ തന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. വീടുകളിൽ നിന്ന് ഈ പ്രസംഗം ശ്രവിക്കുന്ന
പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരന്മാരെ അനുഗ്രഹിക്കും, സഹോദരിമാരെ അനുഗ്രഹിക്കും, പിതാക്കന്മാരെ, മാതാക്കളെ, കുഞ്ഞുങ്ങളെ അവരെ അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപ അവരുടെ മേൽ പകരണം, ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ പകരണം, അവരുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വിളക്ക് കത്തി ജ്വലിപ്പാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.